السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستوشاسنگل نمڈ جیویدتل نمڈ پل سوگنگلوم انبوچرنڈاگوم ادو پول تنن اپڑو نمڈ اورباڈ سوگنگل انبوچو کونڈیرکنا آلگلان. എന്നാൽ ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം ലഭിക്കുന്നതും സുഖം ലഭിക്കുന്നതുമായ ഒന്ന് ഭൂരിഭാഗം ആളുകൾക്കും ആ സുഖം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ലദ്ദത്തുൽ ഇബാദ, ഇബാദത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം, അല്ലെങ്കിൽ ലദ്ദത്തുൽ തഅത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, ആ ഒരു വലിയ സുഖം, അതാണ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സുഖം. എന്നാൽ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ, ഞാനും നിങ്ങളും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് നമ്മൾക്ക് ഒരു ആനന്ദം ലഭിക്കുന്നുണ്ടോ? നമ്മൾക്ക് വലിയ സുഖം, ഒരു വലിയ സന്തോഷം അത് മുഖേന ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. അത്രമേൽ സുഖകരമായ, ആനന്ദകരമായ ഒന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും മഹാന്മാരായ മുൻഗാമികളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഇന്ന ഫിദ്ദുനിയ ജന്നതൻ, ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം, ആ ദുനിയാവിൽ, ആ സ്വർഗത്തിൽ ആർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലയോ, മല്ലം യദ്ഖുൽഹ, ആ ദുനിയാവിലെ സ്വർഗത്തിൽ ഒരുത്തനും പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, പരലോകത്തുള്ള സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എന്താണ് ആ ദുനിയാവിൽ ഉള്ള സ്വർഗമെന്ന് പറഞ്ഞാൽ, അത് ഇബാദത്തുകൊണ്ട് ലഭിക്കുന്ന, ഈമാനുകൊണ്ട് ലഭിക്കുന്ന മാധുര്യവും ഹലാവത്തുൽ ഈമാൻ, അതുപോലെ തന്നെ ലദ്ദത്തു തഅത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അതിനെക്കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്ക്. ഈ വിഷയം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾക്ക്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് ഏറ്റവും സന്തോഷവും ആനന്ദവും സുഖവും നേടിത്തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്, അതിനുവേണ്ടി നമുക്ക് എത്ര സമയവും ചെലവഴിക്കാൻ മടിയില്ല. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് പ്രയാസം ഉണ്ടാകില്ല. അത് ചിലപ്പോൾ ചില കാണലുകളാകാം, ചിലപ്പോൾ ചില കേൾക്കലുകളാകാം, ചിലപ്പോൾ വിനോദങ്ങളാകാം. അതിന് എത്ര സമയം ചെലവഴിച്ചാലും അവന് പ്രശ്നം ഉണ്ടാകില്ല. അത്രമേൽ അവൻ എന്തായിരിക്കും, മനസ്സിന് സുഖം നൽകുന്ന അല്ലെങ്കിൽ അവന് സന്തോഷം നൽകുന്ന, അത് വളരെ ആസ്വദിച്ചായിരിക്കും അവൻ ചെയ്യുന്നത്. ഇപ്പൊ ചില കളികൾ, ചില ആളുകൾക്ക് ചില കളികൾ എത്ര കളിച്ചാലും മതിയാകൂല, അവർക്ക് മടുപ്പ് വരൂല, അത് വീണ്ടും വീണ്ടും കളിക്കാൻ അവർക്ക് തോന്നും. കാരണം അവർ അതിൽ അവർക്ക് വലിയ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ഇബാദത്തുകൾക്ക് നമ്മൾ ഇപ്പൊ കളിന്റെ ആളുകളാണെങ്കിൽ ആ കളിയോട് നമ്മൾക്ക് എത്ര ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അതിൽ നമ്മൾ എത്രത്തോളം ആനന്ദം കാണുന്നുണ്ടോ, അതുപോലെ ഇബാദത്തുകളോട് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ എത്രമാത്രം വലിയ കാര്യമായിരിക്കും അത്. ഇബാദത്ത് ചെയ്യാൻ വലിയ താല്പര്യം, അതിൽ വലിയ സുഖം, അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള വലിയ താല്പര്യം, ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുക, അതിൽ വലിയ സുഖം അനുഭവിക്കാൻ സാധിക്കുക, അതാണ് ദുനിയാവിലെ സ്വർഗം എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അത് വല്ലാത്ത ഒരു കാര്യമാണ്. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞത് കാണാം, മസാകീനു അഹ്ലി ദുനിയ, ദുനിയാവിലെ മിസ്കീനുകളായിട്ടുള്ള ആളുകൾ, മിസ്കീനുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സാധുക്കൾ. ഖറജു മിനൽ ദുനിയ, അവർ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി, പക്ഷേ വമാ ദാഖു അത്യബ മാ ഫീഹ, ഈ ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള കാര്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എന്താ പറയുന്നത്, ദുനിയാവിൽ ഏറ്റവും സാധുക്കൾ. ദുനിയാവ് അവർ ജീവിച്ച് തീർത്തുപോയി, പക്ഷേ ദുനിയാവിൽ ഏറ്റവും നല്ല കാര്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു, വമ അത്യബു മാ ഫീഹ, ഈ ദുനിയാവിൽ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും സുഖം ലഭിക്കുന്ന കാര്യം അതവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല, എന്താണ് ആ കാര്യം? അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി, മഹബ്ബത്തുല്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. വൽ ഉൻസു ബിഹി വശൗഖു ഇലാ ലിഖാഇഹി, അള്ളാഹുമായിട്ട് ഇങ്ങനെ ഇബാദത്തിൽ ഇങ്ങനെ ചെലവഴിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ജീവിക്കുക, വത്തനഉമു ബിദിക്രിഹി വതഅതിഹി, അവനെ ഓർക്കുന്നതിലും അവനനുസരിക്കുന്നതിലും സൽക്കർമ്മം ചെയ്യുന്നതിലും ഇങ്ങനെ സുഖം അനുഭവിച്ച് ജീവിക്കുക, ഇതാണ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതനുഭവിക്കാതെ മരിച്ചുപോയ ആളുകളാണ് ദുനിയാവിലെ സാധുക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ സമ്പന്നന്മാരായിരിക്കും, പക്ഷേ അവർക്ക് ഈ വലിയ സുഖം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ മിസ്കീനുകളാണ് എന്ന് ചില സലഫുകൾ പറഞ്ഞത് കാണാം. അപ്പോ ഇത് വല്ലാത്ത ഒരു സുഖമാണ് എന്ന് പറഞ്ഞാൽ വലിയ ആനന്ദമാണത്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ എത്രത്തോളം ആളുകൾ അത് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട കാര്യങ്ങളാണിത്. ഈ എത്രത്തോളം നമ്മൾക്ക് ഇബാദത്തുകൾ കൊണ്ട് ആനന്ദം ലഭിക്കുന്നുണ്ട്, സന്തോഷം ലഭിക്കുന്നുണ്ട്, അതിൽ സുഖം ലഭിക്കുന്നുണ്ട്. ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ ആ ഇബാദത്ത് ചെയ്തതിന്റെ ഒരു മാനസികമായ ഒരു സുഖം നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ടോ? അതുപോലെ തന്നെ അടുത്ത ഇബാദത്തിന് നമ്മുടെ മനസ്സ് കൊതിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുക. അത് ഈ ഒരു അവസ്ഥയിലെത്തിയ ആളുകൾക്കാണ് സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൻ നഹലിൽ അല്ലാഹു തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്തു, വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അല്ലാഹു പറയുന്നു അവന് നല്ലൊരു ജീവിതം നാം അവർക്ക് കൊടുക്കും. വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവന് നല്ല ജീവിതം കൊടുക്കും. വലനജിസിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനു യഅമലൂൻ, അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്തും കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഹയാതുൻ തയ്യിബ്, ഹയാതുൻ തയ്യിബ, നല്ല ജീവിതം അവർക്ക് നൽകും എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ അതിനെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഹിജ്റ 300 നൂറ്റാണ്ടിൽ ജീവിച്ച അബൂബക്കർ അൽ വറാഖ് റഹിമഹുള്ള പറഞ്ഞത് കാണാം, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈമാനോടുകൂടി സൽക്കർമ്മം ചെയ്തയാൾക്ക് അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നല്ല ജീവിതത്തിന്റെ ഭാഗം നല്ല ജീവിതമെന്ന് പറഞ്ഞാൽ ഹിയ ഹലാവത്തു ത്വാഅ. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഹയാത്തുൻ തയ്യിബ എന്ന് പറഞ്ഞാൽ എന്ന് അബൂബക്കർ അൽ വറാഖ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൽക്കർമ്മങ്ങൾക്കൊരു വലിയ സുഖമുണ്ട്, അതിന് വലിയ മാധുര്യമുണ്ട്. അത് അല്ലാഹു തആല ചില ആളുകൾക്ക് അനുഭവിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. അത് ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അതുപോലെ തന്നെ ഈമാനുള്ള ആളുകൾക്കാണ് അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുക. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുക, സലഫുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ആനന്ദമുള്ള കാര്യമായിരുന്നു. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ ലദ്ദത്തുസ്സലാ. നിസ്കാരത്തിന്റെ സുഖം റസൂലിനോളം അനുഭവിച്ച ഒരാളുമില്ല. റസൂൽ എന്തെങ്കിലും വിഷമം ഉണ്ടായ റസൂൽ നിസ്കാരത്തിലേക്ക് അവലംബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്നുള്ളതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറും. ബിലാൽ റളിയല്ലാഹു അൻഹു ആണല്ലോ മുഅദ്ദിൻ. യാ ബിലാൽ അഖിമിസ് സലാത അരിഹ്നാ ബിഹാ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹദീസ്, ബിലാൽ നീ ഇഖാമത്ത് കൊടുക്ക്, എന്നിട്ട് ആ നിസ്കാരം കൊണ്ട് നമ്മൾക്ക് റാഹത്ത് കൊണ്ടാ എന്ന് പറയും, സമാധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണത്, നിസ്കാരം കൊണ്ട് റാഹത്ത് കൊണ്ടാ, അതുകൊണ്ട് നീ ഇഖാമത്ത് കൊടുക്ക്, നമുക്ക് നിസ്കരിച്ചിട്ട് റാഹത്തിലേക്ക് എത്താം, മനസ്സിന് സമാധാനം അതിലൂടെ ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്നാണ്. ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ അസീർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, അദ്ദിൻ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കണം. നസ്തരിഹ് ബി അദാഇഹ, അത് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് റാഹത്ത് അനുഭവിക്കാം, സുഖം ആശ്വാസം അനുഭവിക്കാം. മിൻ ശുഗ്ലിൽ ഖൽബി ബിഹ, ആ നിസ്കാരത്തിൽ മനസ്സ് മുഴുകി വ്യാപൃതനായി അതിലൂടെ ലഭിക്കുന്ന സുഖം അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് അനുഭവിക്കാം, അതുകൊണ്ട് നീ ഇഖാമത്ത് കൊടുക്ക് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിസ്കാരം, ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ള ഇബാദത്താൻ, അത്രമാത്രം അവർക്ക് സുഖം ലഭിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നതുപോലെ ഇബാദത്തിന്റെ സമയമാകാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് അതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം, ഒരു കടമ തീർക്കുന്നത് പോലെയാണോ നമ്മൾ നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ആസ്വദിച്ചാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. ഈ ഒരു സുഖം അനുഭവിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനോളം സുഖമുള്ള ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയ അന്നിസാഉ വത്തീബ്, ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു, ഒന്ന് ഭാര്യമാരാണ്, മറ്റൊന്ന് സുഗന്ധമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വജുഇല വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ അത് നിസ്കാരത്തിലാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, എനിക്ക് മനസ്സമാധാനം ലഭിക്കുന്ന കാര്യം അത് നിസ്കാരത്തിലാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ട ഹദീസ് ആയിരിക്കും. അപ്പോ നിസ്കാരത്തിലൂടെ റസൂലിന് സമാധാനം ലഭിച്ചിരുന്നു. വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോ നിസ്കാരം എന്നൊക്കെ അവർ വളരെ ആസ്വദിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സഹാബത്തിന്റെ ജീവിതത്ത് പരിശോധിച്ചാലും നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഇബാദത്ത് കൊണ്ടുള്ള ആസ്വാദനം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മാത്രമല്ല, അത് സദഖയിലുണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ സുഖം അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ വളരെ പിശുക്ക് പിശുക്കിയാണ് ആളുകൾ ചെലവഴിക്കുന്ന ആളുകൾ തന്നെ. എന്നാൽ ചെലവഴിക്കുമ്പോൾ അതിൽ ഒരു സുഖം കാണുന്ന ആളുകൾ, അത് ലദ്ദത്തുൽ ഇൻഫാഖി ഫീ സബീലില്ലാ. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക അതിലൊരു സുഖം. കഴിയുന്ന കുറച്ച് പൈസ പോയതിന്റെ ടെൻഷനല്ല മനസ്സിൽ, മറിച്ച് അത് കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ. ഇങ്ങനെ ഏതൊക്കെ മാർഗത്തിലുണ്ടോ, ഇബാദത്താകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, പഠനം,
ആ പഠനത്തിൽ ആസ്വാദനം അല്ലെങ്കിൽ അതിലുള്ള സുഖം അനുഭവിച്ച ആളുകൾ സലഫുകളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. ഏതൊക്കെ ഇബാദത്തായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, രാത്രി നിസ്കാരം അത് വളരെ ആസ്വദിച്ച് ചെയ്ത ആളുകൾ സലഫുകളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ അവരെടുത്തു പറഞ്ഞത് കാണാം. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. സഹാബത്ത് റസൂലിന്റെ കൂടെ നിസ്കരിച്ചു. രാത്രിയിലെ മൂന്നിൽ പകുതിയോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. രാത്രിയുടെ പകുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചിട്ട് സഹാബത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ലൗസഖൽത ലനാ, ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ നിസ്കരിച്ചിട്ട് ഞങ്ങളെ ഒന്നുകൂടി ബുദ്ധിമുട്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ, ലൗസിത്തന ബഖിയ ചലൈലത്തിന, രാത്രിയുടെ ബാക്കി ഭാഗം കൂടി നിസ്കരിച്ചുകൂടെ. രാത്രിയുടെ പകുതി അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിച്ചതിന് ശേഷം റസൂൽ അത് നിർത്തിയപ്പോ സഹാബത്ത് ചോദിച്ചതാണ്, ഇനിയും രാത്രി ലൗസിത്തന ബഖിയ ചലൈലത്തിന എന്നാണ് അതിന്റെ മാന, ഇനി ബാക്കിയുള്ള രാത്രി കൂടി നിസ്കരിച്ചുകൂടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്നാണ്. നോക്കൂ, അവർക്കതുകൊണ്ട് മടുപ്പുണ്ടായിട്ടില്ല. അവർ വീണ്ടും ചോദിക്കണം പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഹദീസാണ്, ഒരു ഇമാമിന്റെ കൂടെ പൂർത്തിയായി നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മൊത്തം നിസ്കരിച്ച കൂലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രയാണോ ഇമാം നിസ്കരിക്കുന്നത് അതിന്റെ പിന്നിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചാൽ രാത്രി മൊത്തം നിസ്കരിച്ച കൂലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു സാഹചര്യം അതൻ. ഇവിടെ വിഷയം എന്താണ്? അത്രയും സമയം നിസ്കരിച്ചിട്ട് അവർക്ക് പ്രശ്നമല്ല. നമ്മൾ ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? സലാത്തുൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരം നടത്തി. എത്ര സമയമാണ് നമ്മൾ നിസ്കരിച്ചത്? ഒന്നര മണിക്കൂറോളം നിസ്കരിച്ചു ഏകദേശം. ആ ഒരു നിസ്കാരത്തിൽ നമ്മൾ അനുഭവിച്ച അനുഭവം എന്താന്ന് ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. അതിനേക്കാൾ എത്രയോ കൂടുതലാണ് രാത്രി മൂന്നിൽ രണ്ടു ഭാഗം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, രാത്രിയെ മൊത്തം എടുത്തിട്ട് അതിന്റെ പകുതിയാക്കിയാൽ എത്ര മണിക്കൂറുണ്ടാകും? അല്ലെങ്കിൽ അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാക്കിയാൽ എത്ര ഭാഗം ഉണ്ടാകും? അത്രയും സമയം നിസ്കരിച്ചിട്ട് അവർക്ക് മതിയായിട്ടില്ല. എന്തുകൊണ്ടാണത്? നിസ്കാരം അവർക്ക് ഭാരമായിരുന്നില്ല, നിസ്കാരം അവർക്ക് സുഖം നൽകിയിരുന്നു, നിസ്കാരം കൊണ്ട് അവർക്ക് വലിയ ആനന്ദം ലഭിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളും അവരൊക്കെ എത്ര വ്യത്യാസമുണ്ട്, നമ്മളും അവരും എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു സുഖം, ലദ്ദത്തുൽ ഇബാദ അല്ലെങ്കിൽ ലദ്ദത്തുൽ ത്വാഅ, അത് വല്ലാത്ത ഒരു സുഖമാണ്. മഹാന്മാരായ സലഫുകളുടെ ജീവിതത്തിൽ അതവർ അനുഭവിച്ചിരുന്നു, അവരത് അനുഭവിച്ചിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ലം അകുൻ ഉഹിബ്ബു ദുനിയ, അല്ലാഹുവേ നിനക്കറിയാം ഞാനൊരിക്കലും ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല, ദുനിയാവിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വത്തൂലൽ ബഖായി ഫീഹ, ആ ദുനിയാവിൽ ഒരുപാട് ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ലിജരിയിൽ അൻഹാരി വലാ ലിഗർസിൽ അഷ്ജാർ, മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ നദികൾ സഞ്ചരിക്കുന്നത് കൊണ്ടോ അഥവാ ദുനിയാവിലെ സുഖങ്ങൾ കൊണ്ടൊരിക്കലും ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിനെക്കറിയാം. ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ കണ്ട് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും നിനക്കറിയാം. മറിച്ച് ഞാൻ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? വലാക്കിൻ ലിളമഹിൽ ഹവാജിർ, നല്ല ചൂടുള്ള സമയത്ത് ദാഹം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നതിലെ സുഖം അനുഭവിക്കാൻ ഞാൻ ദുനിയാവിൽ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ നോമ്പെടുക്കാം എന്നതിന്റെ കാരണത്തിൽ ഞാൻ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വമുഖാബദതി സഅത്ത്, രാത്രി സമയങ്ങളിൽ ധാരാളം സമയം നിന്ന് നിസ്കരിക്കാൻ, ആ നിസ്കാരത്തിലൂടെ ലഭിക്കുന്ന സുഖം അനുഭവിക്കാൻ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വമുസാഹമത്തിൽ ഉലമാഇ ബിറുഖബി ഇൻദ ഹിലഖി ദിക്ർ, ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ പണ്ഡിതന്മാരോട് ചേർന്ന് നിന്ന്, മുട്ടോട് ചേർന്ന് നിന്ന് പഠിക്കാൻ, ആ പഠിക്കുന്നതിലൂടെയുള്ള സുഖം അനുഭവിക്കാൻ വേണ്ടി ദുനിയാവിൽ ഒരുപാട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ദുനിയാവിൽ കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ദുനിയാവിന്റെ സുഖം അനുഭവിക്കാൻ ദുനിയാവിൽ ഒരുപാട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല എന്ന് നിനക്കറിയാം എന്ന് മുആദ് ഇബ്നു ജബൽ മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് മരണം ആസന്നമായ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്ക്, അപ്പൊ അവർക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടം, ദുനിയാവിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകളുടെ സുഖാനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്. എന്തൊരു വ്യത്യാസമാണ് അവരും നമ്മളും. നമ്മൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ദുനിയാവിൽ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? ദുനിയാവിലെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ ജീവിക്കാൻ വേണ്ടിയിട്ടാ? ദുനിയാവിൽ നമ്മൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാൻ സാധിക്കണമേ എന്ന് ചിന്തിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നാൽ ഈ സുഖം അനുഭവിക്കാൻ സാധിച്ചാൽ, ഈ ഇബാദത്തിന്റെയും തഅത്തുകളുടെയും ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച സഹാബത്ത്, അതുപോലെ തന്നെ അതിനുശേഷമുള്ള സലഫുകൾ, അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരുപാട് മഹാന്മാർ, അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷെ അവർക്ക് അവർ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടുള്ള സുഖം അവർ അനുഭവിച്ചതുകൊണ്ട് മറ്റുള്ള ഏത് പ്രയാസങ്ങളും ഈ സുഖം മുഖേന അവർ മറന്നുപോയിരുന്നു എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രം വലിയ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, അദ്ദേഹത്തോളം പ്രയാസം അനുഭവിച്ച ഒരാളെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ, അറസ്റ്റിലാക്കൽ, അതുപോലെ തന്നെ ഭീഷണികൾ, രക്തം ചിന്തലുകൾ, പ്രയാസപ്പെടുത്തലുകൾ. അദ്ദേഹത്തിന് വിവാഹം ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പഠനവും ദഅവത്തും ജിഹാദുമായി അദ്ദേഹം മുഴുകി. അദ്ദേഹത്തിന് വിവാഹ ജീവിതം പോലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന് ദുനിയാവിന്റെ ഒരു സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ദുനിയാവിലൊരു സൗകര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, മറിച്ച് നേരെ തിരിച്ചായിരുന്നു. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രമേൽ പ്രയാസമുള്ളതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഇബാദത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം വലിയ സന്തോഷത്തിലായിരുന്നു എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. എത്രത്തോളം അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ശിഷ്യന്മാർ വകുന്ന ഇദസ്തദ്ദ ബിനൽ ഖൗഫു വസാഅത് മിന്ന ദുനൂനു വദാഖത് ബിനൽ അർദു അതൈനാഹു, ഞങ്ങൾക്ക് വല്ല പേടിയും ബുദ്ധിമുട്ടും ഉണ്ടായാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ ഒരു മോശം വിചാരം വന്നാൽ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുടുസത അനുഭവപ്പെട്ടാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും. ഫമാ ഹുവ ഇല്ല അന്നറാഹു അനസ്മഉ കലാമഹു, അദ്ദേഹത്തോട് പോയി ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി. ഫയദ്ഹബു ദാലിക കുല്ലുഹു, ഞങ്ങൾക്കുണ്ടായ പ്രയാസമൊക്കെ അതോടുകൂടി നീങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം നൽകുന്ന സംസാരമായിരിക്കും അദ്ദേഹത്തിന്റേത്. ഞങ്ങളെക്കാൾ എത്രയോ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. വയങ്കലിബുൻ ശിറാഹൻ വഖൂവതൻ വയഖീനൻ വതുമനീനതൻ, ഞങ്ങൾ സങ്കടത്തിലാണ് പോയതെങ്കിൽ ഒരു ഉന്മേഷം, ഒരു ശക്തി, ഒരു ഉറപ്പ്, ഒരു മനസ്സമാധാനം, ശാന്തി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം. എന്താണ് അവർക്ക് കിട്ടിയത്? ദുനിയാവിലെ സൗകര്യങ്ങളല്ല, ദുനിയാവിലൊരു സൗകര്യം അവർക്ക് ലഭിച്ചിട്ടില്ല കാര്യമായി. പക്ഷെ അവർ അനുഭവിച്ചത് എന്തായിരുന്നു? ഇബാദത്തുകൾ ചെയ്യ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു സലഫുകൾ. സലഫുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് കാണാം, ഇന്നീ ലഅഫ്റഹു ബില്ലൈലി ഹീന യുഖ്ബിൽ, രാത്രിയാകുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. രാത്രി ഇങ്ങനെ ആകുമ്പോഴേക്ക് എന്റെ സന്തോഷം വർദ്ധിക്കും. എന്തിനാണ് ആ സന്തോഷം? ലിമാ യൽതദു ബിഹി ഐഷി, ആ രാത്രിയിലാണ് എന്റെ ജീവിതം എനിക്ക് ഏറ്റവും ആനന്ദമുള്ളതായിത്തീരുന്നത്. എങ്ങനെയാണ് ആനന്ദമുള്ളതായിത്തീരുന്നത്? വചഖിറു ബിഹി ഐനി, ആ രാത്രിയിലാണ് എന്റെ കണ്ണുകൾ കൺകുളിർമയുള്ളതായിത്തീരുന്നത്. മിൻ മുനാജാതി മൻ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്ന റബ്ബുമായി എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയമാണ് ആ രാത്രിയിൽ. ആ രാത്രി ആവുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് കൺകുളിർമയും സമാധാനവുമാണ് രാത്രിയാകുമ്പോൾ ഇനി എന്റെ റബ്ബിനോട് സംസാരിക്കാലോ എന്ന രൂപത്തിൽ. വഅഖ്തമ്മുലിൽ ഫജ്ർ ഇദാ തല, പ്രഭാതമാകുമ്പോഴേക്ക് എനിക്ക് സങ്കടാൻ, എനിക്ക് വീണ്ടും ആ സന്തോഷമൊക്കെ കുറഞ്ഞു വരും. ലിമ അസ്തഗിലു ബിഹി ബിൻ നഹാരി അൻ ദാലിക്, ആ റബ്ബുമായിട്ടുള്ള സംസാരം നിർത്തി ഇനി ദുനിയാവിന്റെ മറ്റു ശുഗലിലേക്ക് മാറിപ്പോവുകയാണ്. അതിന്റെ ഒരു പ്രയാസം എനിക്ക് അനുഭവിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. നോക്ക്, രാത്രിയാകുമ്പോൾ അവർക്ക് സന്തോഷമാണ്, റബ്ബിനോട് ഇനി സംസാരിക്കാം. തഹജ്ജുദ് നിസ്കരിച്ച് രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, റബ്ബുമായി സംസാരിച്ച് ആ സംസാരിക്കുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും എന്തൊക്കെ ഇബാദത്തുകളുണ്ട്, റബ്ബിന്റെ കലാമ് പറയുക, റബ്ബിന്റെ കലാമ് പാരായണം ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴുള്ള സുഖം, അള്ളാഹുവിനെ ഓർക്കുമ്പോഴുള്ള സുഖം, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സംസാരം കേൾക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും, സംശയമില്ല. അയാളോട് സംസാരിച്ചിരിക്കാൻ, അയാളുടെ സംസാരം കേൾക്കാൻ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകണം ശരിക്കും. പക്ഷെ നമ്മളൊക്കെ ഏത് നിലവാരത്തിലാണെന്നുള്ള ഞാനും നിങ്ങളും ചിന്തിച്ചാൽ മതി. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ലാ ശൈഅ ഇൻദൽ മുഹിബ്ബീൻ അഹ്ല മിൻ കലാമി മഹ്ബൂബിഹിം. സ്നേഹിക്കുന്ന ആളുകൾക്ക് ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ സംസാരത്തെക്കാൾ മധുരം നിറഞ്ഞ സംസാരം വേറൊരാളെ സംസാരം ഉണ്ടാകൂല. ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അയാളുടെ സംസാരം കേൾക്കാൻ അത്രത്തോളം ഇഷ്ടമുള്ളൊരു സംസാരം വേറൊരു സംസാരം ഉണ്ടാകൂല. അപ്പോൾ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം ഖുർആൻ കലാമ് അള്ളാഹുവിന്റെ കലാമ് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകണം. ഫഹുവ ലദ്ദതു ഖുലൂബിഹിം വഗായതു മത്ലൂബിഹിം. നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നയാളുടെ സംസാരം കേൾക്കുന്നതിലൂടെയുള്ള സുഖം, ആ സുഖം അതുണ്ടാവും. അതുപോലെ തന്നെ അതായിരിക്കും അവന്റെ ഹൃദയത്തിന്റെ സുഖവും, അതുപോലെ തന്നെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതായിരിക്കും. ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരുടെ സംസാരം. അപ്പൊ അള്ളാഹു തആലയെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സംസാരം കേൾക്കാനും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകും. ഇങ്ങനെ ഏത് ഇബാദത്തുകളും, ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഇബാദത്തുകളാണ് ഈ പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലൗ തഹറത് ഖുലൂബുന, നമ്മുടെ ഹൃദയം ശുദ്ധമായി തീർന്നാൽ, ലമാ ശബിഅത് മിൻ കലാമില്ലാ, അള്ളാഹുവിന്റെ കലാമിന് തൊട്ട് ആ ഹൃദയത്തിന് മതി വരൂല. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ എത്ര റബ്ബിന്റെ കലാമ് കേട്ടാലും അത് പാരായണം ചെയ്താലും മതിയാകൂല. അത്രമേൽ ഇഷ്ടാകും അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്നതിലും അത് പഠിക്കുന്നതിലും എന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സുഖം ഇബാദത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഇനി നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾക്ക് ഈ സുഖം ലഭിക്കുന്നുണ്ടോ? നമ്മൾ കുറെ കാലമായി ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷെ ആ സുഖം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഒരുപാട് കാലമായി ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ ആ ഇബാദത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, സമിഅ്തു ശൈഖ് അൽഇസ്ലാം ഇബ്നു തൈമിയ യഖൂൽ, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ ലം തജിദ് ലിൽ അമലി ഹലാവതൻ ഫീ ഖൽബിക്, അമൽ ചെയ്തിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു സുഖം ഒരു മാധുര്യം നിനക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, വൻഷിറാഹൻ, സൽക്കർമ്മം ചെയ്തിട്ട് മനസ്സിനൊരു വിശാലത നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഫത്തഹിംഹു, നീ അതിനെ ആ ഹൃദയത്തെ നീ സംശയിക്കണം. ആ ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ട്, നീ എന്തെന്ത് ചെയ്യണം മനസ്സിലാക്കണം. ഫഇന്ന റബ്ബ തആല ശക്കൂർ, കാന റബ്ബ് ശക്കൂറാണ്. ശക്കൂർ എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, നന്മ ചെയ്താൽ അള്ളാഹു തിരിച്ച് അതിന്റെ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു തആല. ഏതുപോലെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ഇരട്ടിയായി ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു നൽകുന്ന ഷക്കൂറാണ് അള്ളാഹു തആല. ആ അള്ളാഹു ഷക്കൂറായിരിക്കെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നമ്മൾക്കതിലൊരു സുഖം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയത്തെ നീ സംശയിക്കണം. കാരണം അള്ളാഹു ഷക്കൂറാണ്, സംശയമല്ല. അള്ളാഹുവിന് അങ്ങോട്ട് കൊടുത്താൽ അള്ളാഹു അതിനേക്കാൾ മികച്ച രൂപത്തിൽ തിരിച്ചു തരുന്നവനാണ്. അഥവാ യഅനി അന്നഹു ലാ ബുദ്ദ അൻ യുസീബൽ ആമില അലാ അമലിഹി ഫി ദുനിയ, അള്ളാഹു ദുനിയാവിലും ഷക്കൂറാണ്. അടിമ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദുനിയാവിൽ അള്ളാഹു അതിന് പകരം നൽകുന്നത് എന്താണ്? മിൻ ഹലാവതി യജിദുഹാ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു മാധുര്യം, അത് സൽക്കർമ്മത്തിൽ അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ തരുന്ന പ്രതിഫലമാണ്. പരലോകത്ത് വേറെയുണ്ട്. വഖൂവത്തിൻ ശിറാഹിൻ വഖുറത്തി ഐനിൻ, കൺകുളിർമ, മനസ്സിന് വിശാലത, ശക്തി, ഇതൊക്കെ അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്താൽ ദുനിയാവിൽ തന്നെ തിരിച്ചു തരുന്ന പ്രതിഫലമാണ്. ഫഹൈതു ലം യജിദ് ദാലിക, ഇങ്ങനെ അമലുകൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം അവനില്ല എങ്കിൽ, ഫഅമലുഹു മദ്ഖൂൽ, അവന്റെ അമൽ ദുർബലമായ അമലാണ്. അവന്റെ അമൽ ദുർബലമായ അമലാണ്, അതിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത അമലാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, നമ്മുടെ അവസ്ഥ എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നമ്മൾക്ക് ഈയൊരു ഒരു ഹലാവ, അതിന്റെ ഒരു മാധുര്യം, അതിന്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിന് എന്തോ മാരകമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. കാരണം അള്ളാഹു ശക്കൂറാണ്, അള്ളാഹു ശക്കൂറാണ് എന്നതിൽ സംശയമില്ല. പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ അമലുകൾക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനാണ് പ്രശ്നം. അതിനെ നമ്മൾ കാര്യമായി ചികിത്സിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. അള്ളാഹു തആല ഈയൊരു സുഖം വീണ്ടും വീണ്ടും നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യമാണ്. ഈയൊരു വല്ലാത്ത ദുനിയാവിലെ ഏറ്റവും വലിയ ആ സുഖം അനുഭവിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സുഖം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, എങ്ങനെ അത് ലഭിക്കും? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ലദ്ദത്തു ത്വആത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന സുഖം എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത് ദുആയാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എല്ലാറ്റിനുമുള്ള ഒരു മരുന്നാണത്. പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും പരിപൂർണമായി ചെയ്യാൻ, അതിലൂടെ ലഭിക്കുന്ന അതിന്റെ മാധുര്യം അനുഭവിക്കാൻ അള്ളാഹുവിനെ എനിക്ക് തൗഫീഖ് നൽകേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിച്ചു, നമ്മളിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഉണ്ടാവും, അതുപോലെ ഇഷ്ടം നമ്മുടെ ഇബാദത്തുകളോട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനേക്കാൾ വലിയ കാര്യം കിട്ടാണ്ടോ? ഇല്ല. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഏത് സമയത്ത് എപ്പോ ചെയ്യാൻ, ഏത് സമയത്ത് ഒരു ഒഴിവ് കിട്ടിയാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ ഉണ്ടായാൽ, അതിന്റെ ഒരു സുഖം അനുഭവിച്ചെങ്ങനെ ചെയ്യാൻ, അതൊരു വലിയ അനുഭവമായി ആസ്വദിച്ച് ചെയ്യാൻ, ആനന്ദത്തോടുകൂടി ചെയ്യാൻ പറ്റിയാൽ എത്ര വലിയ കാര്യമായിരിക്കും. അത് വലിയ കാര്യമായിരിക്കും, അതിനേക്കാൾ വലിയൊരു കാര്യം ഉണ്ടാകൂല. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള പഠനം, അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതിന് സമയങ്ങൾ പ്രശ്നമുണ്ടാകൂല, യാത്രകൾ പ്രശ്നമുണ്ടാകൂല, അതുപോലെ തന്നെ ദുനിയാവിന്റെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഒരു തടസ്സമേ ആകൂല. അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. ചില സലഫുകളുടെ ചരിത്രത്തിൽ കാണാം, അവര് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയിരുന്ന ഉണക്കറൊട്ടികൾ ആ പഠനത്തിലെ തലബുൽ ഇൽമിന്റെ ലദ്ദത്ത് കൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അവർ തിന്നുന്ന സാധനം എന്താണോ അതിന്റെ ടേസ്റ്റൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല. കാരണം അതിനേക്കാൾ വലിയ മാധുര്യം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു സുഖമൊന്നും അവർക്ക് ഒരു കാര്യമേ ആയിരുന്നില്ല എന്ന് ഇബ്നുൽ ജൌസി റഹിമുള്ള അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ വാചകത്തിന്റെ ഒരു ആശയം അങ്ങനെ കാണാം. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമാണ്. അള്ളാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. ഒന്നാമത്തെ കാര്യം ദുആയാണ്. മറ്റൊന്ന് നമ്മുടെ ഇഖ്ലാസാണ്, നമ്മുടെ അമലുകളിലുള്ള ഇഖ്ലാസ്, ഇബാദത്തുകളിലെ ഇഖ്ലാസാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അതിന്റെ നിയ്യത്ത് നമ്മൾ വളരെ ആത്മാർത്ഥമായി പരിശോധിക്കണം. ഓരോ കാര്യങ്ങളും അസ്ലൻ ഇബാദത്തുകളായിട്ടുള്ള ഇബാദത്തുകൾക്ക് പുറമേ നിയ്യത്തുകൾ കൊണ്ട് ഇബാദത്താക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയ്യത്തുകൾ കൊണ്ട് ഇബാദത്താക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചില സലഫുകൾ പറഞ്ഞതുപോലെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവയാണ് പോലെയുള്ള സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കുമ്പോൾ പുണ്യം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ രാത്രി ഞാൻ ഉറങ്ങുമ്പോഴും പുണ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങാന്നുള്ളത് അസ്ലൻ ഇബാദത്തല്ല, പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്, ഉറങ്ങി കുറച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് കൊടുക്കേണ്ട അവകാശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം, വിവാദത്തിലേക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് വിചാരിച്ചൊരുത്തൻ ഉറങ്ങിയാൽ ആ ഉറക്കം പോലും ഇബാദത്താണ്. അതാണ് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് പോലെ നല്ല ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ചില ചര്യകൾ പോലും, സാധാരണ അവരുടെ പതിവുകൾ പോലും ഇബാദത്തായിരിക്കും. എന്നാൽ അശ്രദ്ധയുള്ള ആളുകളുടെ ഇബാദത്ത് പോലും ചിലപ്പോൾ കേവലം ചില വെറും പണികളായി മാറും. നിസ്കരിക്കുന്നുണ്ടാവും, എന്താ നീയത്ത്, അവൻ തന്നെ ഓർമ്മല്ല എന്താ നീയത്ത് വെച്ച്. അവൻ ചെയ്യുന്ന വലിയ വലിയ കർമ്മങ്ങളായിരിക്കും, പക്ഷേ അവന് യാതൊരു ചിന്തയും ഉണ്ടാകൂല, ഒരു ഉദ്ദേശവും ഉണ്ടാകൂല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അവന് കിട്ടൂല. അതാണ് ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞ റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ. എത്രയെത്ര ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് അതിനെ വലുതാക്കും, ഒരുപാടാക്കും. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്രയെത്ര വലിയ വലിയ അമലുകളാണ് നിയ്യത്ത് അതിനെ ചെറുതാക്കും. ചെയ്യുന്ന അമൽ വലിയ ഉമ്മഹാത്തുൽ ഇബാദയായിരിക്കും, പക്ഷെ നിയ്യത്ത് പോക്കായതുകൊണ്ട് അവന് കാര്യമായി ഒന്നും ഉണ്ടാകൂല എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ഓരോ കർമ്മങ്ങളിലും. ഇപ്പോ വലതു കാലിൽ ചെരുപ്പ് ധരിക്കുക, ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഓരോ ഇബാദത്തിന്റെയും കൂടെ. ഇപ്പൊ നമ്മൾ ഒരു സഹോദരന് മുസാഫഹ സലാം പറഞ്ഞ് മുസാഫഹത്ത് കൊടുക്കുമ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിൽ പുണ്യം പ്രതീക്ഷിച്ചു. ഇങ്ങനെ ഓരോ ചലനത്തിലും നമ്മുടെ നീയത്തിന് തജ്ദീദു നിയ്യ, നീയത്തിന് ഇങ്ങനെ പുതുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാറ്റിനും നമ്മൾ അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ എല്ലാറ്റിനും പറ്റുന്ന ആളുകൾ ഓരോ കർമ്മത്തിന്റെയും കൂടെ അതിനോട് ചേർന്ന് നീയത്തിനെ അവന് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ ഏത് സമയം, ഇപ്പൊ നമ്മള് പല കാര്യങ്ങളും യാന്ത്രികമായി ചെയ്യുമ്പോണ്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സലാം പറയണം തോന്നും. അതുപോലെ നിസ്കാരം കഴിഞ്ഞാൽ അത് ഇക്കറങ്ങനെ വരും, ഒരു കറക്റ്റിന് നമ്മൾ പഠിച്ചു വെച്ച സാധനം ഇങ്ങനെ വരും. അതൊക്കെ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അതിന് യാതൊരു ചിന്തയും സ്വാധീനമൊന്നും ഉണ്ടല്ലോ. അങ്ങനെ അതിന്റെ കൃത്യമായി നിസ്സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പതിവിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരു ബോർഡിൽ ഈ നിസ്കാരത്തിലെ ദിക്കറുകളുടെ എണ്ണത്തിലെ വ്യത്യാസം. അത് നമ്മൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഗുണമാണ് ഇസ്തിഹ്ലാറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പറ്റും. ഇന്ന് ഏത് ചൊല്ലണം, അപ്പൊ മനസ്സിൽ എന്ത് ചെയ്തു ആ നീയത്ത് കൊണ്ടുവരാൻ പറ്റി. അതിനൊരു ഫായിദ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മളതിലൂടെ പരിഭാഷയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ നിലക്ക് ഓരോ കർമ്മങ്ങളുടെയും കൂടെ അത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയായിരിക്കും. ഇബ്നു ഷൈഖുൽ ഇസ്ലാം ഇബ്നു സൈമ റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഫമൻ കാന മുഖ്ലിസൻ ഫീ അഅമാലി ദീനി യഅമലുഹാ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ഒരുത്തൻ ഇഖ്ലാസുള്ളയാളാണെങ്കിൽ കാന മിൻ ഔലിയാ ഇല്ലാഹിൽ മുത്തഖീൻ അഹ്ലിൻ നഈമിൽ മുഖീം, അയാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. എല്ലാ സൽക്കർമ്മങ്ങളിലും ഇഖ്ലാസുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അള്ളാഹുവിന്റെ വലിയാണ്. നമ്മൾക്കൊന്നും അള്ളാഹുവിന്റെ വലിയാകാൻ പറ്റൂല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ടോ? ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്ന അയാൾ അള്ളാഹുവിന്റെ വലിയകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ വലിയകൾക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് അവരുടെ മേൽ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അവരെക്കുറിച്ച് അവരുടെ വിശേഷണമായി അല്ലദീന ആമനു വഖാനു യച്ചഖൂൻ, അവർ വിശ്വാസികളാണ്, അവർ ചക്കവയുള്ളവരാണ്. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ, അവർക്ക് ദുനിയാവിലും സന്തോഷവാർത്തയുണ്ട് പരലോകത്തുമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന വലിയ സമാധാനം അതവർ മുത്തഖികളായി ജീവിച്ചതുകൊണ്ട് ഇവിടെ അനുഭവിക്കാൻ പറ്റുന്ന വലിയൊരു അല്ലാഹു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കർമ്മത്തിലും ഇഖ്ലാസ് അതിനെ സ്ഥിരീകരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഇബാദത്തിൽ അതിന്റെ ലദ്ദത്ത്, അതിന്റെ സുഖം അനുഭവിക്കാൻ അത് മുഖേന കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇത് ഹംസ അന്നായിലി ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ ഒരു റിസാലയാണ്. അതിൽ അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ മൂന്നാമത്തേത് സൽക്കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു ആസ്വാദനം, വലിയ സുഖം നൽകുന്ന ഒരു കാര്യമായി മാറും. പക്ഷെ അതിന്റെ തുടക്കത്തിൽ വലിയ പ്രയാസം ഉണ്ടാകും. ചില സലഫുകൾ വർഷങ്ങളോളം അവരത് പരിശ്രമിച്ചിട്ടാണ് അവർക്ക് അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, അസ്സാലിഖു ഫി അവ്വലിൽ അംരി യജിദു തഅബത്ത ഖലീഫ്. സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിന്റെ തുടക്കത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു മടി, ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ വമശഖത്തുൽ അമലി, ആ കർമ്മത്തിന്റെ ഒരു പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരും. ലിഅദമി ഉൻസി ഖൽബിഹി ബിമഅബൂദിഹി, എന്തുകൊണ്ടാണത്? ആ അമൽ അവന്റെ ഹൃദയത്തിന് പരിചയമില്ലാത്തതുകൊണ്ട്. ആരുമായിട്ട് ആ ഇബാദത്ത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ട്. ആ മഅബൂദിനു വേണ്ടിയിട്ട് ആ ഹൃദയം എന്ത് ചെയ്തിട്ടില്ല, ആ അമലുകൾ ചെയ്തുകൊണ്ട് അതിനെ ഇണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഹൃദയത്തിനത് പ്രയാസമായിരിക്കും. എന്നാൽ ഫൈദാ ഹസല ലിൽ ഖൽബി റൂഹുൽ ഉൻസ്, എന്നാൽ ഈ ഇണക്കത്തിന്റെ ആത്മാവ് ഇബാദത്ത് ചെയ്ത് ചെയ്ത് അവന് ലഭിച്ചു കഴിഞ്ഞാൽ, സാലത്ത് അൻഹു തിൽക തകാലീഫ് വൽ മശാഖ്, ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ആദ്യം ഇബാദത്ത് ചെയ്യാനുണ്ടായിരുന്ന പ്രയാസം നീങ്ങിപ്പോകും. ഫസാറത്ത് ഐ അസ്സല ഖുറത ഐനിൻ ലഹു വഖുവതൻ വലദ്ദ. നിസ്കാരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് അവന് കൺകുളിർമയായി തീരും, അവനൊരു ശക്തിയായി തീരും, അവനൊരു ആസ്വാദനമുള്ള അല്ലെങ്കിൽ ലദ്ദത്ത്, ഒരു സുഖമുള്ള ഒരു കാര്യമായി തീരും നിസ്കാരം. അപ്പൊ നിസ്കാരം അതിന്റെ തുടക്കത്തിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അത് നന്നായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കും, പക്ഷെ നമുക്ക് അത് ഒരു പ്രയാസം അതിലുണ്ടാകും. പക്ഷെ നിരന്തരം നമ്മളത് ശ്രദ്ധിച്ച് പിന്നീട് അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സുഖം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ അങ്കബൂത്തിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വിഷയത്തിൽ ആര് ജിഹാദ് ചെയ്തോ നമ്മൾ അവന് വഴി കാണിച്ചു കൊടുക്കും. നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ സൽക്കർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് നിർബന്ധ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അതുപോലെ തന്നെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇബാദത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ സ്വന്തക്കാരനും ഇഷ്ടക്കാരനും ആകാൻ സാധിക്കണം. അള്ളാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതുപോലെ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. സുന്നത്തായ കർമ്മം ഓരോന്ന് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹത്ത ഉഹിബ്ബഹു, അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ കാര്യങ്ങളെത്തും. അപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനെ നരകത്തിലേക്ക് എറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾക്ക് നരകത്തിൽ പോകേണ്ടി വരികയില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്ങനെ ലഭിക്കും? അതിനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഇവിടെ പറഞ്ഞ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാകാൻ സാധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ വാചകം ഒരു പക്ഷേ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല കാര്യം, അതെല്ലാവർക്കും നിർബന്ധം. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടൽ നിർബന്ധം, പക്ഷെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്ത്? നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ സൽക്കർമ്മങ്ങൾ ചെയ്ത് എന്ത് ചെയ്യാം? അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, കൂടുതലായി അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. നമ്മൾക്കതിന്റെ ഹലാവ, അതിന്റെ മാധുര്യം, ലദ്ദ, അതിന്റെ സുഖം നമുക്ക് അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അതാണ് നേരത്തെ ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ അള്ളാഹു തആല, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി സൽക്കർമ്മം ആര് ചെയ്തുവോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ആ ഹയാത്തുൻ തയ്യിബ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ജീവിതം, ഈ ദുനിയാവിലെ ജീവിതവും പരലോക ജീവിതവും എന്തായിരിക്കും, ഖൈറായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പരിശ്രമിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, അവര് എത്രത്തോളം ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. അഹ്മദ് ബിൻ ഹർബ് അദ്ദേഹം പറഞ്ഞത് കാണാം, അബദ്തുല്ലാഹ 50 സനതൻ, 50 വർഷം ഞാൻ ഇബാദത്ത് ചെയ്തു, പക്ഷേ ഫമാ വജദ്തു ഹലാവത്തിൽ ഇബാദ, ആ ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അപ്പോ അഹ്മദ് ബിൻ ഹർബ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, 50 വർഷം ഞാൻ ഇബാദത്ത് ചെയ്തു, പക്ഷെ എനിക്ക് ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിച്ചില്ല. ഹത്താ തറക്തു സലാസത അഷിയ, മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതുവരെ, അപ്പോഴാണ് എനിക്ക് ആ സുഖം അനുഭവിക്കാൻ സാധിച്ചത്. മൂന്ന് കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് തറക്തു റിദന്നാസ്, ജനങ്ങളുടെ തൃപ്തി ഞാൻ ഉപേക്ഷിച്ചു. ഹത്താ ഖദർതു അതകല്ലമ ബിൽ ഹഖ്, അങ്ങനെ എനിക്ക് സത്യം പറയാൻ സാധിച്ചു. ജനങ്ങളെ പേടിച്ചിട്ട് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ ജനങ്ങളുടെ തൃപ്തി ഞാൻ ഒഴിവാക്കി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു. അപ്പൊ എനിക്ക് സത്യം തുറന്നു പറയാൻ സാധിച്ചു. വതറക്തു സുഹ്ബത്തൽ ഫാസിഖീൻ, തമ്മാടികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ ഒഴിവാക്കി. അങ്ങനെ ഹത്താ വജദ്തു സുഹ്ബത്ത സാലിഹീൻ, അപ്പൊ എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടി. മൂന്നാമത്തെ കാര്യം, വതറക്തു ഹലാവത്ത ദുനിയ, ദുനിയാവിലെ സുഖം അതിന്റെ മാധുര്യം ഞാൻ ഉപേക്ഷിച്ചു. ഹത്ത വജദ്തു ഹലാവത്തൽ ആഖിറ ലൈ ഹലാവത്തൽ ഉഖ്ര, പരലോകത്തിന്റെ ആ സുഖം എനിക്ക്, ഹത്ത വജദ്തു ഹലാവത്തൽ ആഖിറ, പരലോകത്തിന്റെ സുഖം എനിക്ക് അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചു. ദുനിയാവിന്റെ സുഖം ഒഴിവാക്കി, അപ്പൊ എനിക്ക് പരലോകത്തിന്റെ സുഖം അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ പണ്ഡിതന്മാർ മുൻഗാമികളെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ വർഷങ്ങളോളം അവർക്ക് നമ്മളെപ്പോലെ തന്നെ ആ സുഖം അനുഭവിക്കാൻ സാധിച്ചില്ല, പക്ഷെ അവർ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ആ സുഖം അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഈ ലദ്ദത്തു ത്വാഅ, ലദ്ദത്തുൽ ഇബാദ, അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകൾ. ആ തിന്മകൾ ആ സുഖത്തെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയും. ആ സുഖം അനുഭവിക്കാൻ നമ്മൾക്ക് സാധിക്കൂല നമ്മൾ തിന്മകളിൽ ജീവിച്ചാൽ. വുഹൈബ് ബിനുൽ വർദ് അൽ മക്കി, ഇസ്ര രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയജിദു ലദ്ദത്തു ത്വാഅ മൻ യഅസി, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് സൽക്കർമ്മത്തിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുമോ? അദ്ദേഹം എന്താ പറഞ്ഞറിയോ, അതിനല്ല മറുപടി പറഞ്ഞത്, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇബാദത്തുകൾ കൊണ്ടുണ്ടാകുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി, അതിനുള്ള മറുപടിയല്ല പറഞ്ഞത്, മറിച്ച് വലാമൻ ഹമ്മ, തിന്മ ചെയ്യണ്ട, തിന്മ ആഗ്രഹിച്ചവന് തന്നെ എന്ത് ചെയ്യൂല, ഈ സുഖം അനുഭവിക്കാൻ സാധിക്കൂല. തിന്മ ചെയ്ത പോലെ കാര്യം പിന്നെ അതിന്റെ അപ്പുറം പറയേണ്ട കാര്യമില്ലല്ലോ. തിന്മ ഉദ്ദേശിക്കുന്നവൻ, അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ അവസരം കാത്തു നിൽക്കുന്നവൻ, തിന്മ ആഗ്രഹിക്കുന്നവൻ, അവന് തന്നെ ഈ സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഈ സുഖം അനുഭവിക്കണമെങ്കിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, തിന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, തിന്മയോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാകണം, അപ്പോൾ ഈ സുഖം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വുഹൈബ് ബിനുൽ വർദ് അൽ മക്കി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അവസാനമായി യഹ്യ ബിൻ മുആദ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ദുനിയാവിയായ സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, സഖമുൽ ജസദി ബിൽ ഔജാ, വേദന കൊണ്ടുള്ള അസുഖങ്ങൾ, ശരീരത്തിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ വേദനകൾ കൊണ്ടാണ്. വസഖമുൽ ഖുലൂബി ബിദ്ദുനൂബ്, എന്നാൽ ഹൃദയത്തിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ തിന്മകൾ കൊണ്ടാണ്, ആ ഹൃദയത്തിന് അസുഖം ബാധിക്കുന്ന തിന്മകൾ കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖമ ലായജിദുൽ ജസദു ലദ്ദത ത്വആമി ഇൻദ സഖമിഹി, ഒരു ശരീരത്തിന് രോഗമുള്ള അവസ്ഥയിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ്, അതിന്റെ രുചി അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ശരീരം മൊത്തം വേദനിക്കാണ്, അല്ലെങ്കിൽ ശരീരത്തിന് മാരകമായൊരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു പനിയുണ്ട്, നമുക്ക് നല്ല സ്വാദിഷ്ടകരമായ അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണത്തിന്റെ ആ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഫകദാലികൽ ഖൽബു ലാ യജിദു ഹലാവതൽ ഇബാദ മഅ ദുനൂബ്, ഹൃദയത്തിന് ഇബാദത്തിന്റെ ആ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല തിന്മ ചെയ്യുന്നതോടൊപ്പം. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നില്ല, ആ ഹൃദയത്തിന് എന്ത് ചെയ്യാൻ കഴിയൂല, ഇബാദത്തിന്റെ സുഖം മാധുര്യം അനുഭവിക്കാൻ സാധിക്കില്ല. ഏതുപോലെ ശരീരത്തിന് അസുഖമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി അവന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ എന്നാണ് യഹ്യ ബിൻ മുആദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അതനുഭവിക്കണമെങ്കിൽ നമ്മൾ തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. തിന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അവസരം കാത്തു നിൽക്കാൻ പാടില്ല. ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യണം എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. ഒരുപക്ഷെ എത്ര ശ്രമിച്ചാലും തിന്മകൾ സംഭവിക്കാം, പക്ഷെ തിന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, തിന്മ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരിക്കലും ഈ പറഞ്ഞ സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ശരിയല്ല, അവർക്കത് കിട്ടൂല. അല്ലാഹു തആല ഇങ്ങനെയുള്ള ഈ മഅസിയത്തിന്റെ തിന്മകളുടെ എല്ലാവിധ അപകടകരമായ പ്രശ്നങ്ങളിലും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഇബാദത്തിന്റെ സുഖം തിന്മ ചെയ്യുന്ന ആളുകൾ അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഇതിന് തൗഫീഖ് ലഭിക്കാൻ, ഈ ഒരു സുഖം, ഈ ഒരു ആനന്ദം, ദുനിയാവിൽ ലഭിക്കുന്ന വലിയ ആനന്ദം, ദുനിയാവിലെ സ്വർഗമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഈ വലിയ ഹലാവത്തുൽ ഇബാദ അല്ലെങ്കിൽ ലദ്ദത്തു ത്വാഅ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആനന്ദവും സുഖവും മാധുര്യവും അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗം അല്ലാഹു തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തക്കതായ മറുപടി അല്ലാഹു തആല തന്നെ കൊടുക്കണം. അതിനുവേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മൻസുറിൽ മുസ്ലിമീന ഫി കുല്ലി മഖാൻ, അല്ലാഹുമ്മൻസുറിൽ മുസ്ലിമീന ഫി കുല്ലി മഖാൻ, അല്ലാഹുമ്മൻസുറിൽ മുസ്ലിമീന ഫി കുല്ലി മഖാൻ. ഇവിടെ നമ്മൾക്ക് നിർഭയത്വം നിലനിൽക്കണം. ആ നിർഭയത്വത്തിനു വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇസ്സത്ത്, മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ദീനൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞിറങ്ങുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.